ഇത് SBS റേഡിയോ മലയാളം.
സ്വാഗതം ഡോക്ടർ ചൈതന്യ ഉണ്ണി.
താങ്ക് യു വെരി മച്ച്.
എന്തായാലും ആദ്യം തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, മലയാളത്തിന്റെ മലയാള സാഹിത്യ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തും ഒരുപക്ഷെ ഒരു വിപ്ലവാത്മകം എന്ന് പറയാവുന്ന ഒരു കഥാപാത്രമായിരുന്നു, ഒരു നോവലായിരുന്നു ഇന്ദുലേഖ എന്നുള്ളത്, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. അത് എഴുതിയ ഒ ചന്തുമേനോന്റെ പ്രപൗത്രി ഓസ്ട്രേലിയയിലാണ് എന്ന കാര്യം ഇത്രയും കാലം നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ ചില മാധ്യമങ്ങളിൽ അടുത്ത കാലത്ത് വന്ന അഭിമുഖം വേണ്ടി വന്നു നമുക്കറിയാനായി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഈ ഒരു ലേബൽ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ അത് ഉണ്ടാകാമായിരുന്നിട്ട് പോലും അതൊന്നും ആരെയും അറിയിക്കാതെ ഒതുങ്ങിക്കൂടി ജീവിച്ചു ഓസ്ട്രേലിയയിൽ?
അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒതുങ്ങിക്കൂടി ജീവിക്കുക എന്നുള്ളത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മള് ഒരു നാട് വിട്ട് വേറെ നാട്ടിലേക്ക് വരുമ്പോഴുള്ള സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം നമ്മള് ഇന്നത്തേക്ക് 26 ജനുവരിയിലേക്ക് ഒരു വർഷം 13 വർഷമായി നാട് വിട്ടിട്ട്.
അപ്പൊ
ഉപരിപഠനത്തിനും ഒക്കെയായിട്ട് ഇംഗ്ലണ്ടിൽ പോയി. അവിടെ കുറെ കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ 2010 ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഒരുപക്ഷെ പ്രവാസി മലയാളിക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ട്. അതായത് സെറ്റിൽ ചെയ്യാനുള്ള പാട്, പുതിയ സ്ഥലം, നമുക്ക് കുടുംബക്കാരോ ആരും ഇല്ലാതെ ശരിക്കും ഡൗൺ അണ്ടർ ലിറ്ററലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് വരുമ്പോ തുടക്കത്തിന് 1-2 വർഷം എടുക്കും. നമ്മൾ എന്താ, എവിടെയാണ്, എങ്ങനെയാണ് സെറ്റിൽ ചെയ്യാൻ, ആളുകളെ പരിചയപ്പെട്ട് വരാന്, അങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ വരുന്നത് 2 കുട്ടികളായി. അപ്പോ തീർച്ചയായിട്ടും നമ്മളെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന സമയം, നമ്മളുടെ കരിയർ, അത് കാരണം കുടുംബജീവിതം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക്.
കരിയർ വൈസ് ഡോക്ടറാണ്. അതെ,
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചു. കോഴിക്കോട് പഠിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞ ഉടനെ ക്യാമ്പസിൽ നിന്ന് സ്ട്രെയിറ്റ് പോയത് ഇംഗ്ലണ്ടിലേക്ക്. അവിടുന്ന് ഫർദർ സ്റ്റഡീസ് ചെയ്ത് അവിടെ മാർസി ജി പി എല്ലാം ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു.
ഇവിടെയും പ്രാക്ടീസ് ചെയ്യുന്നു, ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യുന്നു. അതിനിടയ്ക്ക് മോഹിനിയാട്ട വേദികളിൽ സജീവമായിരുന്നു തോന്നുന്നു. ബ്രിസ്ബനിലെ പല പരിപാടികളിലും പരിപാടി അവതരിപ്പിക്കുകയുണ്ടായെന്ന് തോന്നുന്നല്ലേ?
അതെ അതെ. അപ്പോ ഇംഗ്ലണ്ട് വെച്ചിട്ട് കുച്ചിപ്പുടി കച്ചേരിയും മോഹിനിയാട്ട കച്ചേരിയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിങ്ങൾ വന്നിട്ട് എനിക്ക് എങ്ങനെ കേട്ടിട്ടും കുച്ചിപ്പുടി ചെയ്യുമ്പോ ഇഷ്ടമാണ്, പക്ഷെ മോഹിനിയാട്ടം ചെയ്യുമ്പോ നമ്മളുടെ ഭാഷയിൽ അവതരിപ്പിക്കും, അതിനൊരു സുഖം വേറെ തന്നെയാണ്. നമ്മളുടെ അടക്കയുടെ ശബ്ദമൊക്കെ കേട്ട് നമ്മുടെ അമ്പലത്തിന്റെ ഒരു ഫീലില് അപ്പൊ അത് അവതരിപ്പിക്കുമ്പോ നമ്മളത് ഇൻവോൾവ്മെന്റ് ഭയങ്കര. പിന്നെ ആന്ധ്ര ഭാഷയിൽ പറയുമ്പോ തെലുങ്കിലും കേൾക്കുമ്പോ നമുക്ക് എന്തോ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഒഴുകി വരുന്നില്ല മനസ്സിൽ, ആ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു ഫീല് വരുന്നില്ല. എന്റെ ഭാഷ, എന്റെ നാടിന്റെ മോഹിനിയാട്ടം, അപ്പൊ അത് ചെയ്യുമ്പോ ഒരു ഭയങ്കര സുഖത്തല്ലേ. അപ്പൊ അങ്ങനെയാണ് കൂടുതലായിട്ട് ആരെങ്കിലും വിളിക്കുമ്പോ ആരെങ്കിലും ഇങ്ങനെ പ്രോഗ്രാം എന്ന് പറയുമ്പോ മോഹിനിയാട്ടം എന്ന് പറയുമ്പോ എനിക്ക് സന്തോഷം, ചെയ്യാൻ ഇഷ്ടമാണ്.
ഞാൻ ആദ്യം ചോദിച്ച ഒതുങ്ങിക്കൂടി എന്നുള്ളത് അവിടെ നിന്ന് തന്നെ വരികയാണെങ്കിൽ, ആ ഒതുങ്ങിക്കൂടിയിൽ നിന്ന് മാറി പുറത്തേക്ക് വരാനായി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വേദിയും മോഹിനിയാട്ട വേദി തന്നെയാണ് എല്ലാവരും അറിയാനുള്ള ഒരു വേദിയായി വന്നിരിക്കുന്നതും. അതും ഇന്ദുലേഖ എന്ന കഥാപാത്രമായി തന്നെ മോഹിനിയാട്ട വേദിയിൽ എത്തുകയാണ്. ആ പ്രൊജക്ടിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
ഓ, തീർച്ചയായിട്ടും. ആ പ്രോജക്റ്റിനെ പറയുമ്പോ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര സന്തോഷമാണ് അതിനെ പറ്റി സംസാരിക്കാൻ. ഇത് ഈ പ്രോജക്റ്റ് തുടങ്ങുക അല്ലെങ്കിൽ ഇതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമില്ല, ഒരു 6-7 മാസം എന്തായാലും ആയി. കഴിഞ്ഞ മെയ്യില് സൂര്യകൃഷ്ണമൂർത്തി സർ ഇവിടെ വന്നു പരിപാടിക്ക്, സൂര്യ ഫെസ്റ്റിവലിന്. അപ്പൊ നമ്മള് വീട്ടിൽ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ ഈ വെറുതെ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയില് ഈ കല എന്നുള്ള ഒരു അനുഗ്രഹമാണ്, ദൈവത്തിന് അനുഗ്രഹമാണെന്നും അത് നമ്മൾ വിട്ടു കളയാൻ പാടില്ല എന്നും ഒക്കെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ഈ ഹിന്ദു മിത്തോളജി എന്നല്ലാതെ വേറെ എന്തെങ്കിലും മാറ്റി ചിന്തിച്ചുകൂടാ, എന്നിങ്ങനൊരു സോഷ്യൽ കോൺടെസ്റ്റ്, അങ്ങനെ ഒരു തീമിനെ പറ്റിട്ട് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ. അപ്പൊ ഞാനങ്ങനെ പറയണ്ടായി, ഇന്ദുലേഖനെ പറ്റിട്ട് മോചന്ദുമേനോന്റെ അവരെഴുതാനുണ്ടായ സാഹചര്യവും അങ്ങനെ വെറുതെ സംസാരിച്ചോണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് അതിനെ പറ്റി ചിന്തിച്ചൂടാ. ആ ഒരു പറഞ്ഞ ഒരു കാര്യം ശരിക്കും എന്റെ മനസ്സിലേക്ക് നമ്മൾ ആപ്പിൾ തലയിൽ വരുമ്പോൾ ഒരു ഫീൽ എന്ന് പറയാം. അതുമാതിരിയായിരുന്നു, ശരിയാണല്ലോ, ശരിക്കും മനസ്സിൽ എന്താണോ അതുമാതിരി തന്നെ കേട്ട മാതിരി ഒരാളിന് വേണ്ടി വന്നൊരു അത് നമ്മുടെ ചെവിയിലേക്ക് എത്താന്നുള്ള മാതിരി. പിന്നെ അതിനുശേഷം പിന്നെ അത് ഞാൻ വീണ്ടും വായിക്കുകയും അതിനെ പറ്റിട്ട് വീണ്ടും മനസ്സിലാക്കുകയും അങ്ങനെ ആണ് തുടങ്ങിയത്. അപ്പൊ ആദ്യം ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട്, അന്നത്തെ കാലത്തെ ജീവിതത്തിനെ പറ്റിയിട്ട്, അവരെന്ത് എങ്ങനെയായിരിക്കും അവരുടെ അവരെ പറ്റിട്ട് മനസ്സിലാക്കാണ് ഇതിലേക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബാക്ക് റിസർച്ച് എല്ലാം ചെയ്തു, കുറെ കുടുംബക്കാരോട് സംസാരിച്ചു, കഥകൾ കേട്ടു, അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെയാണ് അത് തുടങ്ങിയത്.
അവതരിപ്പിക്കാനാണ് പദ്ധതി ഇടുന്നത്?
ഇത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂര്യ ഫെസ്റ്റിവലിന് തന്നെ തുടക്കം കുറിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ നവംബർ ഡിസംബറിലായിട്ടാണ് അവതരിപ്പിക്കാൻ, അതാണ് എനിക്കും ആഗ്രഹമുള്ളത്, തുടക്കം കുറിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് ഈ ഒരു ആശയം വന്നത്. അപ്പൊ അതുകൊണ്ട്
ഇതിപ്പോ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഈ ഇന്ദുലേഖ എന്നുള്ള ഒരു വലിയൊരു നോവലാണ്. ആ നോവൽ പൂർണ്ണമായും ഒരു മോഹിനിയാട്ട വേദിയിൽ കൊണ്ടുവന്ന് ഇന്ദുലേഖയുടെ കഥ പൂർണ്ണമായും പറയുകയാണ് ഉദ്ദേശിക്കുന്നത്?
അത് തീർച്ചയായിട്ടും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ അതിനൊരു ഒരു പ്രശ്നമുണ്ട് ജിജു. ഒരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ ഒരാള് നോല് വായിക്കുമ്പോ നമ്മൾ വായനക്കാരുടെ ഭാവന ഒരുപാട് വരുന്നുണ്ട് അല്ലെ. നമ്മളുടെ മനസ്സിലുള്ള സങ്കല്പം നമ്മള് അതും കൂടി ഇത് പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഒരു സംഭവം വായിക്കുമ്പോ അത്ര മനോഹരമാവണമെന്നില്ല, നമ്മളത് കാണുമ്പോ വിഷ്വൽ നമ്മളത് കാണുമ്പോ അത് ക്ലോസ്ഡായി ക്ലോസ് ചെയ്തു. അപ്പൊ അത് അത്ര മനോഹരമാവോ എനിക്കറിയില്ല. അതെനിക്കൊരു വലിയൊരു ചാലഞ്ച് ആണ്, നല്ല പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതിന്റെ ഭാഗങ്ങളുണ്ടാവും, അതിന്റെ ചില ഭാഗങ്ങൾ എടുക്കും. അത് മുഴുവനായിട്ട് അത്രയും അദ്ദേഹം ചെയ്ത് അത്ര മനോഹരമായി ചെയ്യാൻ പറ്റും എനിക്കെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊരു ലെജൻഡ് ആണ്, അപ്പൊ അത്ര ഒന്നും മനോഹരമായി ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഒരു ഭാഗം എടുത്ത് ചെയ്ത് അത് എന്റെ ദൃഷ്ടികോണിലൂടെ അവതരിപ്പിക്കാനാണ് ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്.
എന്തായാലും അറിയാനുള്ള ഒരു ആഗ്രഹമാണ്, ഏത് പ്രായത്തിലായിരുന്നു ഇന്ദുലേഖ എന്ന നോവൽ ആദ്യമായി വായിക്കുന്നത്?
എനിക്ക് തോന്നുന്നു 14-15 ആയിരിക്കും. അതിനു മുന്നേ നമ്മൾ കഥകൾ കേൾക്കുമല്ലോ. നമ്മള് അദ്ദേഹം പണിത വീടിന്റെ അവിടെ തന്നെയാണ് ഞാൻ വളർന്നത്. അപ്പൊ അദ്ദേഹത്തിനെ അടക്കിയ അസ്ഥിത്തറ അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്. അപ്പം ഈ കഥകൾ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോ തീർച്ചയായിട്ടും ഇത് എപ്പോ ഞാൻ തുടങ്ങി ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞത് എന്ന് എനിക്ക് അങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷെ വായിച്ചത് ഒരു കുറച്ചും കൂടി ഒരു മെച്ചോറിറ്റി ആയ ശേഷമാണ്.
ഒറ്റ കാര്യമുള്ളത്, 127 വർഷം മുമ്പ് എഴുതിയ ഒരു നോവലായിരുന്നു, അതായത് അദ്ദേഹത്തിന് അത്രയും കാലം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. എത്രാമത്തെ തലമുറയാണ് ഡോക്ടർ ചൈതന്യ ഉണ്ണി?
ഞാൻ 5-ാമത്തെയാ വരുന്നത്.
ഓക്കെ, അതായത് ചൈതന്യ ഉണ്ണിയുടെ അമ്മയുടെ അപ്പൂപ്പനായിരുന്നു, അങ്ങനെയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം, ഈ 13-14 വയസ്സിൽ ഇന്ദുലേഖ വായിച്ചു, അന്ന് വായിച്ചപ്പോഴും ഇപ്പോൾ എടുത്ത് വായിച്ചപ്പോഴും ഇപ്പോൾ ഒരുപാട് മറ്റു രാജ്യങ്ങൾ സന്ദർശിച്ചു, മലയാളി യുവത്വം ഒരുപാട് മാറി, മലയാളി യുവതികൾ ചിന്തിക്കുന്ന രീതി മാറിയിരിക്കുന്നു. അന്ന് വായിച്ചപ്പോഴും ഇന്ന് വായിച്ചപ്പോഴും ആ ഇന്ദുലേഖ എന്നൊരു കഥാപാത്രത്തെ കുറിച്ചുള്ള മനസ്സിലുള്ള ചിത്രം ഒരുപാട് മാറിയിട്ടുണ്ടോ?
ഒരുപാട് മാറിയിട്ടുണ്ട്. അന്ന് വായിച്ച ഒരു വായനക്കാരിയായ ഞാൻ, അതൊരു ടീനേജർ ആയിട്ടുള്ള നാട്ടിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി, ആ സമയത്ത് വായിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന ഒരു സുന്ദരിയായ ഒരു യുവതി, അവർക്ക് ഒരു സുന്ദരനായ ഒരു യുവാവിനോടുള്ള പ്രണയം, അപ്പൊ അതിലുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് നിന്നിട്ടുള്ള എൻ്റെ ഓർമ്മ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളെ യാച്ചേരിയെ നമ്മൾ പല സ്ഥലങ്ങളിലും സന്ദർശിച്ചു, പല ടൂറുകൾ പോകുമ്പോൾ വേറെ സ്ഥലങ്ങളിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലല്ല. അപ്പൊ ഈ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ വരും, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ കുറെ കൂടി വൈസറാവുന്ന് പറയില്ലേ. അപ്പൊ ഇപ്പൊ ഞാൻ വായിക്കുമ്പോ എനിക്ക് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങള് കുറച്ചും കൂടി എനിക്ക് തലേന്റെ ഉള്ളിലേക്ക് കയറുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആ കാലഘട്ടത്തിന്റെ റിഫ്ലക്ഷൻ നമ്മൾ കാണുമ്പോൾ എന്തായിരുന്നു അന്നത്തെ സമ്പ്രദായം, എന്തായിരുന്നു നായർ തറവാടുകളിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത്, സമ്പന്നത്തിന്റെ ഉണ്ടാവുന്ന ഇഷ്യൂ, അതായത് 45 വയസ്സുകാരനായ സൂര്യ നമ്പൂതിരിപ്പാട് സമ്പന്നം ചെയ്ത് പോകുന്നത് ഒരു 13 വയസ്സുകാരി. അപ്പൊ ഇത്തരമുള്ള കാര്യങ്ങൾ അതൊക്കെ അന്ന് നടന്നിരുന്നു. പക്ഷെ അതേ നോവലിൽ തന്നെ ഇന്ദുലേഖ എന്നുള്ള ഒരു പെൺകുട്ടിക്ക് 16 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള അവരുടെ കഥയാണ്. ആ പെൺകുട്ടിക്ക് അവകാശങ്ങളും, കാരണം പഞ്ചുമേനോൻ എന്നുള്ള വല്യമ്മാവൻ ഇവർക്ക് അവരോട് ചോദിക്കാൻ അത് ഓക്കെയാണ്, അവർക്ക് സമ്മതമില്ലാതെ കല്യാണം കഴിപ്പിക്കണമില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വിഷൻ, ഓ ചന്ദുമേനോന്റെ വിഷൻ ഇങ്ങനെയായിരിക്കണം ഇന്ദുലോകന്മാർക്ക് കിട്ടുന്ന മാതിരിയുള്ള ഒരു റൈറ്റ് ടു ചൂസ് എന്നുള്ളത് കിട്ടാനും. പക്ഷെ അന്ന് നടന്നിരുന്ന കാര്യങ്ങൾ, അതായത് 45 വയസ്സുള്ള ഒരു മനുഷ്യൻ 13 വയസ്സിൽ നിന്ന് സംബന്ധം ചെയ്ത് പോകുന്ന, അങ്ങനെയും നടന്നിരുന്നു എന്നും കൂടി ഇതിൽ കാണിക്കാനും.
അതെ, എന്തായാലും ആ ഒരു നോവൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴും വായിക്കുമ്പോൾ, ഇന്ദുലേഖയായി അരങ്ങിലെത്താൻ ഒരുങ്ങുമ്പോൾ ആ കഥാപാത്രമായ ഇന്ദുലേഖയും ചൈതന്യ ഉണ്ണി എന്ന വ്യക്തിയും തമ്മിൽ എവിടെയെങ്കിലും ചില സാമ്യങ്ങൾ, സാദൃശ്യങ്ങൾ തോന്നുന്നുണ്ടോ?
ശരിക്കും പണ്ട് മുതലേ അന്ന് വായിക്കുമ്പോ ആ ഇന്ദുലേഖ എന്നുള്ള പേരിനോട് ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടുണ്ട് ഞാൻ. ആ എന്തൊരു മനോഹരമായിട്ടുള്ള പേരാ. ഞാൻ ശരിക്കും ആലോചിച്ചിട്ടുണ്ട് ശരിക്കും ഇന്ദുലേഖ എന്നിട്ടായിരുന്നു എനിക്ക് പേര്, നല്ല പേരായിരുന്നു, അതായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള പേരെന്നൊക്കെ ആലോചിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷന്റെ കാര്യം, ഇപ്പൊ വീട്ടില് എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ പെൺകുട്ടികളെ പ്രത്യേകിച്ചും എന്തായാലും എഡ്യൂക്കേഷൻ കൊടുക്കണം. അതൊരു പക്ഷേ ഈ ഒരു ഫാമിലി ഇതെന്ന് ആയിരിക്കാം, അപ്പൊ പാസ് ഡൗൺ ആയിരിക്കാം, പെൺകുട്ടികളെ എന്തായാലും എഡ്യൂക്കേഷൻ കൊടുക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ്. ആൺകുട്ടികൾ എന്തായാലും എല്ലാവരും പഠിപ്പിക്കും, പെൺകുട്ടികളെ അതിനേക്കാൾ പഠിപ്പിക്കണം അവരുടെ ഭാവിക്ക്, അതാണ് ഏറ്റവും സൂട്ടബിൾ എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ എഡ്യൂക്കേഷൻ, പിന്നെ ഇന്ദുലേഖനെ പഠിപ്പിച്ച മാതിരിന്നെ എല്ലാ ഡാൻസ്, പാട്ട് എന്ന് വേണ്ട ഇനി എല്ലാം തൊട്ടിട്ടുണ്ട്. എല്ലാത്തിനും കഴിവുണ്ടാവണമെന്നില്ല, എല്ലാം തൊട്ടിട്ട്. പക്ഷെ വേറെ എനിക്ക് മനസ്സിലായത്, ആ ഇന്ദുലേഖയുടെ നോവൽ എന്ന് നോക്കുമ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജിന് അദ്ദേഹം കൊടുത്ത ഇമ്പോർട്ടൻസ്, അതൊരു അനദർ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഞാൻ ആലോചിച്ചു, ഇപ്പോ ഒരു പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും ദീർഘവീക്ഷണം ഉണ്ടായോ, ഇതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് അദ്ദേഹത്തിന് അന്ന് എങ്ങനെയാ അത് തോന്നിയിണ്ടാവുക? അതൊരു എനിക്ക് ഭയങ്കര അതിശയായിട്ടുള്ള കാര്യമാണ്. ഇംഗ്ലീഷ് പഠനത്തിന് പല പല സ്ഥലങ്ങളിലും അത് പറഞ്ഞു പോകുന്നുണ്ട്. ചിന്നന ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മാധവൻ ശ്രമിക്കുന്നതും ഇവര് രണ്ടുപേരും കൂടി ഇംഗ്ലീഷ് നോവൽ ചർച്ച ചെയ്യുന്നതും മാധവനും ഇന്ദുലേഖയും തമ്മില് ഓരോ യൂറോപ്യൻ ആളുകളുടെ ജീവിതത്തിനെ പറ്റിയിട്ടും അവരുടെ സ്ത്രീകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നതും ഡിബേറ്റ്. ഇപ്പോ പിന്നെ ഇവരെ കൊണ്ട് പിയാനോ വായിക്കുന്നു, ഇന്ദുലേഖ പിയാനോ വായിക്കുന്നു, ഇതൊക്കെ എങ്ങനെയാണ് അന്ന് ആ 1800s ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് എല്ലാരെയും പഠിപ്പിക്കണം എന്ന രീതിയിൽ എങ്ങനെ അവർക്ക് ചിന്തിക്കാൻ പറ്റിയ, ഇതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് അവർക്ക് അത്രയും ചിന്തിക്കാൻ പറ്റിയോ എന്നുള്ളതൊക്കെ തന്നെ അതിശയായിട്ട് ഇരിക്കുകയായിരുന്നു എനിക്ക്. ഇത് വീണ്ടും വായിക്കുമ്പോൾ തിരിച്ചു വന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ സാമ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എഡ്യൂക്കേഷൻ അത് നല്ല സിമിലാരിറ്റി ഉണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ ലൈഫ് പാർട്ട്ണർ ഞാനാണ് ചൂസ് ചെയ്തത്. അപ്പൊ ആ ഒരു ധൈര്യം അതോ ചിലപ്പോ അങ്ങനെയാവാം, അതുകൊണ്ടൊക്കെ ചിലപ്പോ
അവസാനം ഒരു കാര്യം കൂടി ഉള്ളത്, ഈ സാഹിത്യത്തിന്റെ, സാഹിത്യകാരന്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്, സ്വാഭാവികമായും എഴുത്തിനോട് അല്പമെങ്കിലും താല്പര്യമുണ്ടോ, അതിലേക്ക് അല്പമെങ്കിലും കൈവച്ചിട്ടുണ്ടോ, കൈവയ്ക്കുന്നുണ്ടോ?
ഞാനൊരു എഴുത്തുകാരിയാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല, അങ്ങനെയല്ല. പക്ഷെ എന്റെ മനസ്സിലുള്ള തോട്ട്സ് അത് എപ്പോഴാണെങ്കിലും ഞാൻ എഴുതി വെക്കുന്ന ശീലം ഉണ്ടായിട്ടുണ്ട്. അത് കുട്ടിക്കാലത്തെ ആ ഒരു ശീലം ഉണ്ടായിട്ടുണ്ട്, എന്താശയങ്ങളാണെങ്കിലും. അപ്പോ ഇൻട്രസ്റ്റിംഗ്ലി ഇനഫ് ഇപ്പൊ ഞാനൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ ഒരു സ്ക്രിപ്റ്റ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്
ചെയ്യാന്,
അതെ, അത് വേണ്ടിയിട്ട് അതിന്റെ തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. അത് ഞാൻ ചെയ്യാത്ത ഒരു മേഖലയാണ്, പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ചെയ്യാം. അങ്ങനെ ഒരു ഡയറക്ടർ അപ്രോച്ച് ചെയ്തു, അവര് വളരെ ഇൻട്രസ്റ്റഡ് ആണ് എന്നോടൊരു ഡെവലപ്പ് ചെയ്ത് കൊടുക്കുവോ സ്റ്റോറി.
അതായത് ഡയറക്ടർ ആയി കഴിഞ്ഞു, ഇനി സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളതാണ് അടുത്ത
അല്ല, ഞാൻ ഡയറക്ട് ചെയ്യാന്നല്ല കേട്ടോ,
അതന്നെ മറ്റൊരു ഡയറക്ടർ അപ്രോച്ച് ചെയ്താണല്ലേ ഇങ്ങോട്ട്?
അപ്രോച്ച് ചെയ്താണ്, അങ്ങനെ രണ്ടുപേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതില് ആദ്യത്തെ പ്രോജക്റ്റ് ഈ അടുത്താണ് വരുന്നത്, അതായത് ഈ 2017. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് അറിയാത്ത മേഖലയാണെങ്കിലും സ്റ്റോറി എഴുതാന്നുള്ളത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് പരീക്ഷിക്കാം, ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കാണ്.
തീർച്ചയായും. എന്തായാലും ഓ ചന്തുമേനോന്റെ കുടുംബത്തിൽ പരമ്പരയിൽ നിന്നൊരു മലയാള സിനിമാ രംഗത്തേക്ക് ഒരു എഴുത്തുകാരി കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കാത്തിരിക്കാവുന്ന ഒരു വിഷയമാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ആ പദ്ധതിക്കും, അതോടൊപ്പം തന്നെ മോഹിനിയാട്ടം ഇന്ദുലേഖയായി അരങ്ങിൽ എത്തുന്നതിനും. ഒപ്പം ഒരുപാട് നന്ദി ഡോക്ടർ ചൈതന്യ ഉണ്ണി ഇത്രയും നേരം SBS മലയാളത്തോട് സംസാരിച്ചതിന്.
താങ്ക് യു സോ മച്ച്. ശരിക്കും വളരെ സന്തോഷം തോന്നി താങ്കൾ വിളിച്ചതും ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചതും. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തിരിച്ച് നമ്മുടെ നാട്ടിന്റെ മഹത്വത്തിനെ പറ്റിയിട്ട് ആളുകൾ വീണ്ടും സംസാരിക്കണം. നമ്മൾ എത്ര ഭാഗ്യം ഉള്ള ആൾക്കാരാണ് കേരളത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളത് തന്നെ. അപ്പൊ അതിനൊക്കെ പറ്റി വീണ്ടും നമ്മൾ തിരിച്ച് അതിനെ പറ്റിയിട്ട് വീണ്ടും അന്വേഷണം നടത്തണം. നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ പാരമ്പര്യത്തിലേക്ക് ഒന്ന് എത്തി നോക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പൊ ഇതിലൂടെ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ അല്ലെങ്കിൽ ഈ സംസാരത്തിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, എന്റെ മനസ്സിലുള്ളത് ഷെയർ ചെയ്യാൻ പറ്റി. ആ അവസരം തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.
സന്തോഷം.
താങ്ക് യു
ഫോർ ലിസണിംഗ് ടു SBS റേഡിയോസ് മലയാളം പ്രോഗ്രാം. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV.